നമുക്കൊരു വാക്കെടുക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 11-ാമത്തെ അധ്യായം 11:28-30 വാക്യങ്ങൾ. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഇവിടെ കർത്താവ് വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഒന്നാമത് ഇത് റെസ്റ്റിലേക്ക്, ഇല്ലെങ്കിൽ ശരിക്കും ഉള്ള അർത്ഥത്തിൽ വിശ്രമത്തിലേക്കുള്ള വിളിയാണ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം എന്നാണ് കർത്താവ് പറയുന്നത്. ഒരു ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വിശ്രമം കൊടുക്കാനായിട്ടുള്ള വിളിയാണ് കർത്താവിന്റെ. എന്നാൽ ആ വിശ്രമം കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നേരം കർത്താവിന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയുടെ ഭാരമൊക്കെ പോയി ആ വ്യക്തിക്ക് വിശ്രമം ലഭിക്കും എന്ന് കരുതി കർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വ്യക്തിയെടുത്ത് ആ വിശ്രമം എങ്ങനെയാണ് കിട്ടുന്നത്, എന്താണ് ആ വിശ്രമത്തിനുള്ള വഴി എന്നുള്ളത് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയാണ്. ഞാൻ സൌമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. എന്നാൽ ദെൻ നേരം പറയാണ്, വിശ്രമം കിട്ടാനായിട്ട് വിളി കേട്ടിട്ട് ഒരാൾ കർത്താവിന്റെ അടുത്തേക്ക് ഓടി വിശ്രമം ചെല്ലുമ്പോൾ കർത്താവ് ആ വിശ്രമം ലഭിക്കാനായിട്ട്, ആ റെസ്റ്റ് ലഭിക്കാനായിട്ടുള്ള ഒരു വഴി പറയുകയാണ്, ഇല്ലെങ്കിൽ ഏക വഴി പറയുകയാണ്. അതെന്താണ്? കർത്താവിന്റെ മുഖം ഏറ്റെടുത്ത് കർത്താവിനോടുകൂടെ പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം കണ്ടെത്തും. നമ്മൾ വിചാരിക്കരുത് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും കർത്താവ് എല്ലാ ഭാരവും എടുത്തു മാറ്റി നിങ്ങൾക്കങ്ങ് വിശ്രമം തരാനിരിക്കുകയാണെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. കർത്താവിന്റെ വിശ്രമം കർത്താവിന്റെ മുഖം എടുക്കുന്നതിൽ കൂടി മാത്രമാണ്. ടേക്ക് മൈ യോക്ക്, ഈ ടേക്ക് മൈ എന്നുള്ള വാക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അത് എന്തിനെയാണ് പറയുന്നത്. അല്ലെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രൂശെടുക്കുന്നതിന്റെ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറയുന്നത്. ഇതേ കാര്യമാണ് പിന്നെയും പിന്നെയും പറയുന്നത്, നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം. നേരം യഥാർത്ഥത്തിൽ അത് പൗലോസ് അത് പറയുന്നുണ്ട്. പൗലോസ് കൊരിന്തിയരടുത്ത് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ക്രൂശിന്റെ വചനമാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്, നമുക്ക് വേറെ ഒന്നും പ്രസംഗിക്കാനായിട്ടില്ല. പലരും വിചാരിക്കാം ഈ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് പറയുന്നതോറും ഞാൻ കാണുന്നത് ഭാരം കൂടുകയാണ് ആൾക്കാർക്ക്. ശരിക്കും തിരിച്ചാണ് കർത്താവ് പറയുന്നത്, ഈ മുഖം എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാരം പോകും, നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ സാധാരണഗതിയിൽ ചിലപ്പോൾ ഒരു കോൺട്രാഡിക്ഷനായിട്ട് ഈ ക്രൂശിന്റെ വചനം തന്നെ ഒരു ഭാരമായിട്ട് ആൾക്കാർക്ക് വരാറുണ്ട്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ റിയൽ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ക്രൂശ് എടുക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്രമവും ആശ്വാസവുമാണ് കണ്ടത്. യേശുക്രിസ്തു ആണ് ഇതിനുള്ള മാതൃക. കർത്താവ് തന്റെ ജീവിതത്തിൽ ക്രൂശെടുത്തു, ക്രൂശിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും സന്തോഷവാനായിട്ടുള്ള വ്യക്തി യേശുക്രിസ്തു ആയിരുന്നല്ലേ. 16-ാം സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റിയുള്ള ആ വാക്യത്തിൽ പറയുന്നുണ്ട്. 16-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ പറയാണ്, എന്റെ ജഡവും നിർഭയമായി വസിക്കും. അവിടെ പറയാണ്, എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡം നിർഭയമായി വസിക്കുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. അന്നേരം യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ക്രൂശ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതെടുക്കുന്ന വ്യക്തിക്ക് അത് യഥാർത്ഥത്തിൽ സന്തോഷമാണ്, ആശ്വാസമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇത് ഭാരമായി തീരുന്നത് ഇത് ചില കാര്യങ്ങൾ ഇതിനെ കോൺട്രാഡിക്ട് ചെയ്യുമ്പോഴാണ്. അതിലേക്ക് നമുക്ക് മുമ്പോട്ട് വരാം. യേശുക്രിസ്തു ഇത് വിശദീകരിക്കുന്നു. ഇവിടെ ഒരു പ്രോമിസാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. അതേപോലെ അതിന്റെ റിക്വയർമെന്റ് ആണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ടേക്ക് മൈ യോക്ക് എന്നുള്ളത്. അല്ല, നമുക്ക് പലപ്പോഴും ഈ റിക്വയർമെന്റ് ഒഴിവാക്കിയിട്ട് പ്രോമിസ് കിട്ടാനായിട്ട് താല്പര്യമാണ്. പക്ഷെ ബൈബിൾ ഒറ്റ പ്രോമിസും റിക്വയർമെന്റ് ഇല്ലാത്തതില്ല. ഒരു റിക്വയർമെന്റും ഇല്ലാത്ത ഒറ്റ പ്രോമിസുമില്ല. എല്ലായിടത്തും ചില റിക്വയർമെന്റ് കർത്താവ് പറയുന്നുണ്ട്. അതാണ് നമ്മൾ മുമ്പേക്ക് പോകുമ്പോഴേക്കും വരുന്നത്. കർത്താവ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ക്രൂശിനെ പറ്റി ഏറ്റവും ആദ്യമായിട്ട് കർത്താവ് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 17 മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഇത് കോണ്ടക്സ്റ്റ് ആണ്. പത്രോസിന്റെ ഒരു മഹത്വപൂർണമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ് നമ്മൾ കാണുന്നത്. 15, നിങ്ങളോ എന്നെ ആര് എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ദി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയാണ്, യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തി. അന്നേരം പത്രോസിന്റെ അടുത്ത് യേശു ക്രിസ്തു പറയാണ്, നിനക്കൊരു വലിയ റവലേഷനാണ് ദൈവം തന്നിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തു സ്വർഗസ്ഥനായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വെളിപാട് പത്രോസിന് ലഭിച്ചു. എന്നിട്ട് പറയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറയും. അന്നേരം ആ വെളിപാടിനോട് അനുബന്ധിച്ചിട്ട് കർത്താവ് ആദ്യമായിട്ട് ദൈവസഭയെപ്പറ്റി പറയാണ്, ചർച്ച് അതിനെപ്പറ്റി പറയാണ്. എന്നിട്ട് പറയാണ്, ദൈവമാണ് ദൈവത്തിന്റെ സഭയെ പണിയുന്നത്, പാതാള ഗോപുരങ്ങൾക്ക് ദൈവസഭയെ ജയിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. എന്നിട്ട് ആ ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്നതിന്റെ താക്കോൽ അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവസഭ ഈ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കുകയും സ്വർഗത്തിൽ അത് കെട്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറയാണ്. എന്നിട്ട് കർത്താവ് കണ്ടിന്യൂ ചെയ്യുകയാണ്, അന്നു മുതൽ, ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കർത്താവ് ഒരു കാര്യം ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണ്. അത് ആദ്യം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റിയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അന്നു മുതൽ താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ യേശു ക്രിസ്തു ഒരു കാര്യം പറയാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കാൻ പോകുന്നതിനെപ്പറ്റി കർത്താവ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ നിനക്ക് അതരുതേ, അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അപ്പോൾ തൊട്ടുമുമ്പിൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് യേശു ക്രിസ്തു പത്രോസിനടുത്ത് പറയാണ്. പത്രോസ് പറഞ്ഞടുത്ത് പറയാണ്, അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ഇവിടെ പറയാണ്, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. അപ്പൊ ആദ്യമായിട്ട് ക്രൂശ് ഒരു വ്യക്തിക്ക് ഇടർച്ചയാവുക. എന്നിട്ട് പറയാണ്, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നു. ഇവിടെ ഈ ക്രൂശ് എന്താണ് എന്നുള്ളത് ഏറ്റവും വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പലർക്കും എന്താണ് ഈ ക്രൂശ് എന്നുള്ളത് അറിയത്തില്ല. പലരുടെയും വിചാരം, പലരുടെയും ജീവിതത്തിലെ ക്രൂശ് ഒന്നുകിൽ അവരുടെ ഭാര്യ, ഇല്ലെങ്കിൽ ഭർത്താവ്, ഇല്ലെങ്കിൽ ജോലി സാഹചര്യം, ഇല്ലെങ്കിൽ ബോസ്, ഇങ്ങനെയുള്ള വ്യക്തികൾ സാഹചര്യങ്ങളാണ് പലരുടെയും ക്രൂശ് എന്ന് പലരും ചിന്തിക്കുന്നത്. അത് തെറ്റാണ്, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ക്രൂശിനുള്ള മുഖാന്തരമായിരിക്കാം, അത് സമ്മതിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഒരു ക്രൂശിനുള്ള ഒരു മുഖാന്തരമായിരിക്കാം, പക്ഷെ അതല്ല ക്രൂശ്. ക്രൂശ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവും. ഫോർ യു ആർ നോട്ട് സെറ്റിംഗ് ഇൻ യുവർ മൈൻഡ് ഓൺ ഗോഡ്സ് ഇൻട്രസ്റ്റ് ബട്ട് മാൻസ്. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. നീ ദൈവത്തിന്റെ അല്ല മനുഷ്യരുടെ അത്ര കരുതുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ ഇൻട്രസ്റ്റ് ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതാണ് നിന്റെ ഇൻട്രസ്റ്റ് എന്നാണ്. അന്നേരം ക്രൂശിനൊരു വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞാൽ, മനുഷ്യന്റെ ഇൻട്രസ്റ്റും ദൈവത്തിന്റെ ഇൻട്രസ്റ്റും തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ് യഥാർത്ഥമുള്ള ക്രൂശ്. അവിടെ വെച്ചൊരു വ്യക്തി ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ഇൻട്രസ്റ്റിനെ താഴെ വെച്ചിട്ട് കർത്താവിന്റെ ഇൻട്രസ്റ്റ് അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി ക്രൂശ് എടുക്കുക എന്നുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഇഷ്ടത്തിന്റെ ഓപ്പോസിറ്റായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം വന്ന് നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്ന വ്യക്തി തന്റെ ഇഷ്ടം താഴെ വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ മനസ്സ് സെറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കുശലം. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് റിയൽ റെസ്റ്റിലേക്ക് കടക്കാൻ കഴിയുന്നത്, യഥാർത്ഥ വിശ്രമത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്. നേരം കർത്താവ് അത് വീണ്ടും വിശദീകരിക്കുകയാണ്. താഴേക്ക് വരുമ്പോൾ കർത്താവ് നേരം അടുത്ത വാക്യം 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് മുമ്പോട്ട് പത്രോസും പത്രോസിന്റെ ശിഷ്യന്മാർ പത്രോസും യേശുക്രിസ്തുവിന്റെ ബാക്കിയുള്ള ശിഷ്യന്മാരും തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവരും എടുക്കേണ്ട ക്രൂശിനെ പറ്റിയാണ് അടുത്ത വാക്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം സഭയെ പറ്റി പറഞ്ഞു, പിന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി പറഞ്ഞു, പിന്നെ മറ്റുള്ളവർ അവരവരെടുക്കേണ്ട ക്രൂശിനെ പറ്റി. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും ലിങ്ക്ഡാണ്. ദൈവസഭയും യേശുക്രിസ്തുവിന്റെ ക്രൂശും നമ്മുടെ ക്രൂശും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ, ഇതിനെ ഒന്നിനെ നമുക്ക് സെപ്പറേറ്റ് യോഗത്തിൽ. ദൈവസഭ എന്നത് സ്ഥാപിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടിയാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഭൂമിയിലേക്ക് സ്ഥാപിക്കപ്പെട്ടത്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ക്രൂശിന്റെ ആദ്യത്തെ വർക്ക് നടക്കുന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, പല പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട്. അവന്റെ പഴയ മനുഷ്യൻ ഇല്ലെങ്കിൽ പഴയ അവന്റെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുകയും അവന് പുതിയൊരു ഹൃദയം തരികയും ചെയ്യുന്നു. അതോടുകൂടി അവൻ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് അവൻ ദൈവ സഭയുടെ ഭാഗമായി തീരുന്നത്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയാണ് ഇഫ്, അവിടെ കർത്താവ് വലിയൊരു ഇഫ് പറയാണ്. എന്താണെന്ന് അറിയാമോ? ഇഫ് എനിവൺ വിഷസ് ടു ഗോ ടു ഹെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാൻ ഇച്ഛിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരുവൻ എന്നെ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഒരു വലിയ ഇഫ് വെക്കുകയാണ് കർത്താവ്. നേരെ കർത്താവ് അത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് അതിന്റെ കാര്യം വ്യക്തമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, നിങ്ങൾ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ കർത്താവിനറിയാം പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും. ഇതേ കർത്താവ് ഈ വാക്യം വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം, ബൈബിളിൽ ഏറ്റവും കൂടുതൽ, പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ, സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വാക്യമാണ്. ഒരേ പുസ്തകത്തിൽ തന്നെ രണ്ടു പ്രാവശ്യമൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് മത്തായിയുടെ സുവിശേഷം തന്നെ അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 38-ാമത്തെ വാക്യം, അവിടെ പറയുന്നത് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. എന്നിട്ട് അതിന്റെ മുകളിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പറയാണ് അതിന്റെ 34-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. എന്നിട്ട് പറയുന്നത് മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. എന്റെ കർത്താവ് ഇവിടെ പറയാണ് ഈ ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ സമാധാനമല്ല ആദ്യം വരുന്നത്. സമാധാനത്തിന് മുമ്പ് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും. എന്താണ് ആ കോൺഫ്ലിക്ട്? ആരൊക്കെ തമ്മിലാണ് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത്? അവിടെ പറയാണ് മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും ഭേദിപ്പാൻ അത്രേ ഞാൻ വന്നത്. എന്നിട്ടാണ് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാവും. ഞാനീ പറയുന്നതൊക്കെ കർത്താവിന്റെ വചനങ്ങൾ, അതേപോലെ ഞാൻ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മനുഷ്യന്റെ വീട്ടുകാർ അവന്റെ ശത്രുക്കളാവുന്നത്? എങ്ങനെയാണ് ക്രൂശ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവന്റെ വീട്ടുകാർ അവന്റെ ശത്രുക്കളാവുന്നത്? അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ പറയണം എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. നേരം മൂന്ന് കാര്യം ഡിസ്ക്വാളിഫൈ ചെയ്യണം കർത്താവ്. നേരം ഇഫ് അതിന്റെ മുമ്പ് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് മുമ്പേ പറയാണ് ഈ ക്രൂശ് ഈ വഴിയിലേക്ക് ഇനി വരാനായിട്ട് തീരുമാനിക്കുമ്പോൾ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. എവിടെ ഉണ്ടാവും? നിന്റെ സ്വന്തം ഭവനത്തിൽ തന്നെ അതുണ്ടാവും. അവിടെ നിങ്ങൾ ആരെയാണ് പ്രസാദിപ്പിക്കുക എന്നുള്ള ആദ്യമേ അങ്ങ് തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ഈ വഴിക്ക് നിങ്ങൾ വരണ്ട, കാരണം പിന്നീട് ഇത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ആദ്യമേ കർത്താവ് തന്നെ ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കാണ്. നമ്മളും ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കാറുണ്ട്. ഈ ക്രൂശിന്റെ വഴിയിൽ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ദൈവസഭയുടെ ഭാഗമാവുന്നത്, ഇല്ലെങ്കിൽ ആ വഴിയിൽ കൂടി നടക്കുന്ന വ്യക്തിയാണ് ദൈവസഭയുടെ ഭാഗമാവുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്നാനപ്പെടുത്തുന്നത്. നേരെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പേ നമ്മൾ പലപ്പോഴും നമ്മുടെ സഭ പൊതുവെ എല്ലാവരും സ്നാനപ്പെടാൻ താല്പര്യപ്പെടുന്നവരെ എല്ലാവരും സ്നാനപ്പെടുത്താറില്ല. അതിന്റെ കാരണം കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ മുമ്പേ ചില കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. നേരെ സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമാകാനായിട്ട് നിങ്ങൾ കർത്താവിന്റെ വഴിയിൽ കൂടി മുമ്പോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ആദ്യമേ നിങ്ങൾ തീരുമാനിക്കണം ഇത്. നിങ്ങൾ ആരെയാണ് പ്രസാദിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഭാര്യ നാളെ ചിലപ്പോൾ ഈ ക്രൂശിന്റെ വഴിയുടെ ഇറച്ചിയായിട്ട് നിൽക്കും. നാളെ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അപ്പൻ, അമ്മ ഇവരൊക്കെ ഇതിന്റെ മുമ്പിൽ വരുമ്പോൾ ദൈവത്തിന്റെ ഇൻട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ കർത്താവ് പറയാണ് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങളത് എടുക്കണ്ട. ഇത് വളരെ കർത്താവ് അത് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. എന്നിട്ടാണ് അതാണ് കർത്താവ് മറ്റൊരു സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോമായിട്ട് കർത്താവ് പറയാണ്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, അതിന്റെ എല്ലാം കൺക്ലൂഷനായിട്ട് പറയാണ്, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വാക്യം പറയാണ്, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ അതിനെ കളയും, ആ എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഈ ജീവൻ, ഇതിനുമുമ്പ് ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ശാരീരിക ജീവനല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് സോളിഷ് ലൈഫാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ കടന്നു വരുന്നു, അവന്റെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളയപ്പെടുന്നു, അവന്റെ ഉള്ളിൽ പുതിയ മനുഷ്യൻ കടന്നു വരുന്നു, ഇല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ പിന്നെയും നിലനിൽക്കുന്ന ഒരു സോളുണ്ട്, ഇല്ലെങ്കിൽ അവന്റെ സോളിഷ് ലൈഫുണ്ട്. ആ സോളിഷ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവന്റെ ഇൻട്രസ്റ്റുകൾ, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ ഡിസയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അവന്റെ സോളിഷ് ലൈഫ്. പിന്നെ കർത്താവ് പറയണം, അതിനെ ഒരുത്തൻ പ്രിസേർവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ അവൻ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ അതിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും. എന്നാൽ അവൻ അതിനെ ഈ ഭൂമിയിൽ വെച്ചിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവനത് നിത്യജീവനായി അവനതിനെ സൂക്ഷിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12:24 ഇതേ കാര്യം കർത്താവ് വിശദീകരിക്കുമ്പോൾ പറയുന്നത്. യോഹന്നാൻ 12:24 അടുത്ത വാക്യം, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ, അവിടെ പറയാണ് തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. മറ്റാരുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞത്? തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരവരുടെ സോളിഷ് ലൈഫിനെ, അവരവരുടെ താല്പര്യങ്ങളെ, അവരവരുടെ ഇൻട്രസ്റ്റിനെ, അവരവരുടെ ഡിസയേഴ്സിനെ മുമ്പോട്ട് സൂക്ഷിക്കുവാൻ, സ്നേഹിച്ച് അതിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയും കർത്താവിനെ ഫോളോ ചെയ്യുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നവൻ അതിനെ കളയും. എന്നിട്ട് പറയാണ്, ഇഹലോകത്തിൽ വെച്ച് തന്റെ ജീവനെ അതിനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ വെച്ചിട്ട് അതിനെ നഷ്ടപ്പെടുത്താൻ അവൻ തീരുമാനിച്ചാൽ, ക്രൂശെടുക്കാൻ അവനെ തീരുമാനിച്ചാൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവനത് നിത്യജീവെങ്കിലേക്ക് ആ സോളുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമെന്നാണ് പറഞ്ഞത്. നേരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വായിക്കുമ്പോൾ മൂന്ന് ടൈപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. മൂന്ന് ടൈപ്പിലുള്ള ആൾക്കാർ, ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇതിന്റെ ഒരു പിക്ചർ പഴയ നിയമത്തിലുണ്ട്. ആദ്യത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ, അവരെ റൂൾ ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനില്ല, അവരുടെ ഉള്ളിൽ ഉള്ളത് യഥാർത്ഥത്തിൽ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. അവർ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവർ മിസ്രയീമിൽ ഫറവോന്റെ അടിമകളായിരുന്നവരാണ്. പുറപ്പാട് പുസ്തകം അതിന്റെ 13:3 വാക്യത്തിൽ അവരെ വിടുവിക്കുമ്പോൾ അവരെവിടെയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ പറയാണ് മോശ ജനത്തോട് പറഞ്ഞത്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, യു വെന്റ് ഔട്ട് ഫ്രം ഈജിപ്ത് ഫ്രം ദ ഹൗസ് ഓഫ് സ്ലേവറി ഫോർ ബൈ പവർഫുൾ ഹാൻഡ് ദ ലോർഡ് ബോട്ട് യു ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. രാജ്യത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് സ്ലേവറിയാണ്. എന്നാൽ പിശാചിനാൽ അടിമകളായി ജീവിക്കുന്ന കൂട്ടർ,
അവരെ നിയന്ത്രിക്കുന്നത് പിശാചിന്. ഇതിനെപ്പറ്റി തന്നെ എഫ് എസ് ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആ ഹൌസ് ഓഫ് സ്ലേവറിയിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി. എഫ് എസ് ലേഖനം 2:3 മുമ്പേ അവിടെ പറയാണ് നാം അവരുടെ ഇടയിൽ, അവിടെ പറയാണ് അവയിൽ നിങ്ങൾ, അതിന്റെ രണ്ടാമത്തെ വാക്യം പറയാണ് അവയിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നിങ്ങളെല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. അന്നേരം ഇതാണ് ഹൗസ് ഓഫ് സ്ലേവറി എന്ന് പറഞ്ഞു. ഇതേ കാര്യമാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തിന്റെ അടിമയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു സ്ലേവറിയുടെ ജീവിതമാണ്. അവിടെ അവനെ നിയന്ത്രിക്കുന്നത് പിശാചാണ്, ഈ ലോകത്തിന്റെ അധിപതിയാണ്. അവൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, അവൻ ഇൻട്രസ്റ്റും ഈ ലോകത്തിലാണ്. അതിൽ വലിയ തെറ്റൊന്നുമില്ല, കാരണം അവനെ നിയന്ത്രിക്കുന്നത് ഞാൻ. എന്നാൽ അവിടെ നിന്ന് കർത്താവിനെ വിടുവിച്ചുകൊണ്ടുവരുന്നതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 13:13 പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഫ്രം ദ മൈറ്റി ഹാൻഡ് ലോർഡ് ഡെലിവേർഡ് ദം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മളെ അത് പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിന്റെ 1-7 വരെയുള്ള വാക്യങ്ങളിൽ അവരെങ്ങനെയാണ് വിടുവിക്കപ്പെടുന്നത് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അതേ കാര്യം തന്നെ അവർ വിടുവിക്കുന്നതിനെപ്പറ്റി, വിടുവിക്കപ്പെട്ടതിന് ശേഷം അവർ ചെയ്ത കാര്യമാണ് 1 കൊരിന്ത്യർ അതിന്റെ 10:2 താഴെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇതേ കാര്യം തന്നെ വിശദീകരിക്കാം. ഓക്കെ, അവിടെ നിർത്താം. നേരെ അവർ വിടുവിക്കപ്പെട്ടു, അവർ ഹൌസ് ഓഫ് സ്ലേവറിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ബാപ്റ്റിസമാണ്. ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ബാപ്റ്റിസം. ഒന്ന്, യേശു ക്രിസ്തുവിനോട് ചേരുന്ന സ്പിരിച്വൽ ബാപ്റ്റിസം. രണ്ടാമത് അതിനെ വെളിപ്പെടുത്തുന്ന വാട്ടർ ബാപ്റ്റിസം. ഇത് രണ്ടും ചെയ്യുന്നത് ഈ ഹൌസ് ഓഫ് സ്ലേവറിയിൽ നിന്ന് വിടുവിക്കപ്പെടുകയും കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഇത് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ ബാപ്റ്റിസം നടക്കുന്നു, അത് ആ വ്യക്തി പുറത്ത് ജലത്തിൽ സാക്ഷീകരിക്കുന്നു. ഇതാണ് ജലസ്നാനം. നേരെ ജലസ്നാനം, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും, ജലസ്നാനം എന്നത് യഥാർത്ഥത്തിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന വ്യക്തികൾ, ദൈവത്തെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കർത്താവിനെ പൂർണ്ണഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ ഇൻട്രസ്റ്റിൽ മനസ്സ് വെച്ച് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, തന്റെ അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട കർമ്മമാണ്. അല്ലാത്ത വ്യക്തികൾ ഇത് ചെയ്യരുത്, കാരണം ഇത് പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും. നേരെ കർത്താവ് പറയാണ് ഇഫ് എനിവൺ, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം, കർത്താവ് വേറൊരു പറയേണ്ട, അവൻ ആദ്യം ഇരുന്ന് അതിന്റെ കോസ്റ്റ് കൂടെ കണക്കാക്കട്ടെ. അതിന് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ ആൾക്കാരുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലാതെ കർത്താവ് എല്ലാവരും വരുവിൻ, എല്ലാവർക്കും ആശ്വാസം തരാം, എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്പൺ കോൾ കൊടുക്കുകയല്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് അതിന്റെ മുമ്പിൽ ഒരു ഇഫ് വെക്കുകയാണ്. ആ ഇഫിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അന്നേരം ഇത് പഴയ നിയമത്തിൽ അത് കേട്ട വ്യക്തികൾ ആ ഹൌസ് ഓഫ് സ്ലേവറിയിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. ജലത്തിൽ കൂടി അവർ ദൈവത്തെ സാക്ഷീകരിക്കുന്നു. അവർ അവരുടെ ഉള്ളിലുള്ള ബാപ്റ്റിസത്തെയും അവരുടെ പുറത്ത് കാണിക്കുന്ന ബാപ്റ്റിസത്തിനെയും കൂടി കാണിക്കുന്നു. അതിനുശേഷം അവർ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിക്കുന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിക്കുന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ, അതെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും അവരിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുന്നു. എന്നാൽ ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ വന്ന ഇറങ്ങിയ മിക്ക ആൾക്കാരിലും ദൈവം, ഗോഡ് വാസ് നോട്ട് പ്ലീസ്ഡ് വിത്ത്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് എന്തുകൊണ്ട് ദൈവം മിക്ക പേരിലും പ്രസാദിച്ചില്ല, എന്തുകൊണ്ട് ദൈവം മിക്കവരിലും പ്രസാദിച്ചില്ല എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ കർത്താവ് ഓഫർ ചെയ്തത് റെസ്റ്റാണ്. ആ റെസ്റ്റിലേക്ക് ഇവരെത്തുന്നില്ല. അവരെത്താത്തതിന്റെ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്, ഇവരുടെ ഇടയിൽ ഒരു മരുഭൂമിയുടെ ജീവിതം കടന്നു വരികയാണ്. ആ മരുഭൂമി എന്തിനാണ് ദൈവം വെച്ചിരുന്നത് എന്നുള്ളത് ആവർത്തന പുസ്തകം അതിന്റെ 8:2-3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം അതിന്റെ 8:1 വാക്യങ്ങൾ ഇവിടെ പറയാണ് ദൈവം എന്താണ് ഇവരെ മരുഭൂമിയിൽ കൂടി കടത്തിവിട്ടപ്പോൾ ഇവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
എന്താണ് ദൈവം ഇവരെ പഠിപ്പിക്കേണ്ടത്? അതിന്റെ രണ്ടാമത്തെ വാക്യം പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നീ അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയത് നീ ഓർക്കണം. നേരെ കർത്താവ് പറയാണ്, ദൈവം മരുഭൂമിയിൽ കൂടി ഇവരെ നടത്തുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന ഇറ്റ് വാസ് എ ക്ലാസ്, അതൊരു ഡിസിപ്ലിന്റെ ക്ലാസ് ആയിരുന്നു. ദൈവം ചില കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കാം. എന്താണെന്നറിയാമോ? ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാകാൻ. രണ്ടാമത് പറയാണ്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ഗ്രഹിപ്പിക്കേണ്ടതിന്. അവിടെ പറയാൻ രണ്ടാമത് നീ ഒരു കാര്യം പഠിക്കണമായിരുന്നു. എന്താണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് നീ പഠിക്കേണ്ടതിനാണ് നിന്നെ മരുഭൂമിയിൽ കൂടി കടത്തിവിട്ടത്. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ദൈവം ഇവരെ കുറച്ചാൾ മരുഭൂമിയിൽ വിടുകയാണ്. ഇവരിത് മനസ്സിലാക്കാഞ്ഞതുകൊണ്ടാണ് ഇവരുടെ മരുഭൂമി വാസം നീണ്ടു നീണ്ടു പോയത്. നേരെ ഞാൻ പറഞ്ഞത് ഇത് 3 ടൈപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവരുടെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവരിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ റിയൽ റെസ്റ്റിൽ ഇവർക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്നത് എന്നുള്ളത് സങ്കീർത്തനം നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. എന്റെ സങ്കീർത്തനം അതിന്റെ 78-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അവരെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 78:18 പറയാണ്, 78:18 അവരുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അതിന്റെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ 30, 29, 30, 31 ഇത് നമ്മൾ പലപ്പോഴും മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആൻഡ് ദേർ ഡിസയർ ഹി ഗേവ് ടു ദം. അതിന്റെ 106-ാം സങ്കീർത്തനം അതിന്റെ 14-15 വാക്യങ്ങൾ ഇവിടെ പറയാണ്, ബട്ട് ദേ ക്രേവ്ഡ് ഇന്റൻസ്ലി ഇൻ ദേർ വിൽഡർനെസ് ആൻഡ് ടെംപ്റ്റഡ് ഗോഡ് in the desert and he gave them their desire. രണ്ടിടത്ത് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്, എന്തുകൊണ്ടാണ് ഇവർ മരുഭൂമിയിൽ ദൈവത്തിന്റെ റെസ്റ്റിൽ കടക്കാതെ മരുഭൂമിയിൽ പട്ടുപോയത് എന്നുള്ളതിന്റെ റിയൽ റീസൺ പറയാണ്, ഇവരുടെ ഇൻട്രസ്റ്റുകൾ ദൈവത്തിന്റെ ഇൻട്രസ്റ്റിന് വിരോധമായിരുന്നു. എന്താണ് ക്രൂശ് എന്നുള്ളത്? യേശുക്രിസ്തു പറഞ്ഞത്, യേശുക്രിസ്തു പറയാണ് മനുഷ്യന്റെ ഇൻട്രസ്റ്റ് ദൈവത്തിന്റെ ഇൻട്രസ്റ്റ്. ദൈവത്തിന് ഇവരെ പറ്റി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ദൈവത്തിന് ഇവരെ പറ്റി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവർക്ക് ഇവരുടെ ഹൃദയത്തിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ക്രോസായിട്ട് വരിക. ഈ രണ്ടും കൂടി ക്രോസായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവർ ഇവരുടെ ഇൻട്രസ്റ്റിനെ വിട്ട് കളയാതെ ആ ഇൻട്രസ്റ്റ് തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്ത് ചെയ്തു? ദൈവം ഇവരുടെ ഇൻട്രസ്റ്റ് തന്നെ ഇവർക്കങ്ങ് കൊടുത്തു, ദൈവത്തിന്റെ ഇൻട്രസ്റ്റ് മാറ്റിവെക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? എബ്രായ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ആ കാര്യം അതിന്റെ റിസൾട്ട് വീണ്ടും എഴുതിയിട്ടുണ്ട്. അവിടെ പറയണ അതിന്റെ 9-ാമത്തെ വാക്യം, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ അവരോട് സത്യം ചെയ്തു. അവിടെ പറയാണ് അവർ ദൈവത്തിന്റെ എന്ത് മനസ്സിലാക്കിയില്ല?
അവർ ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞില്ല. അന്നേരം ഈ വിൽഡർനെസ്സിൽ ദൈവം ഇവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വഴികൾ എന്താണെന്നുള്ളതാണ്, ദൈവത്തിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതാണ്, ദൈവത്തിന്റെ അവരെ പറ്റിയുള്ള ആഗ്രഹം എന്താണെന്നുള്ളത് ദൈവം മരുഭൂമിയിൽ കൂടി നടത്തുമ്പോൾ ഇവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇവരെന്ത് സംഭവിച്ചു? ഇവർ അത് പഠിച്ചില്ല, ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കിയില്ല. അവർ അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി തന്നെ അവരുടെ മനസ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പറയാണ്, ദൈവം അവരിൽ കൊരിന്തലേന്ത് പറയാണ്, ദൈവം അവരിൽ പ്രസാദിച്ചില്ല. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം, പത്തൊമ്പതാമത്തെ പറയാണ്, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു, പറയാം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു റെസ്റ്റിലേക്കാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിനോട് കൂടിയുള്ള ഒരു റെസ്റ്റിലേക്കാണ്. അതാണ് ക്രൂസിന്റെ റിയലായിട്ടുള്ള ഔട്ട്കം. പക്ഷെ ഇത് നമുക്ക് എന്തുകൊണ്ട് നമുക്കത് സാധിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സോളിഷ് ലൈഫ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മൾ അതിനെ താഴെ വയ്ക്കാനായിട്ട് തയ്യാറല്ല. നമ്മളതിനെ ക്രൂശിക്കാനായിട്ട്, കർത്താവിന്റെ ക്രൂശ് എടുക്കാനായിട്ട് നാം തയ്യാറാവാതെ നമ്മുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിൽ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുകയും കർത്താവ് കുറച്ചു കഴിയുമ്പോഴേക്കും ദൈവം നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മളെ വിട്ടുകളയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാത്തത്. നമുക്ക് ഈ 78-ാം സങ്കീർത്തനം അതിന്റെ 28-ാമത്തെ വാക്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാക്യമുണ്ട്. അതിന്റെ 73-ാമത്തെ സങ്കീർത്തനം അതിന്റെ 25-ാമത്തെ വാക്യം, 73-ാം സങ്കീർത്തനം അതിന്റെ 25-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, അവിടെ നമ്മൾ 78-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എന്താണ് എഴുതിയത്? 78-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സോ ആൻഡ് ദേർ ഡിസയേഴ്സ് ഗോഡ് ഗേവ് ടു ദം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അവർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 23-ാമത്തെ സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് പറയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയാണ്, ആൻഡ് ബിസൈഡ്സ് യു ഐ ഡിസയർ നത്തിങ് ഓൺ എർത്ത്. ആസാഫിന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമാണിത് പറയുന്നത്. ആസാഫ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞു എന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കും. പക്ഷെ ആസാഫിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആസാഫ് പറയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും അന്വേഷിക്കുന്നില്ല. സങ്കീർത്തനം 27-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇവിടെ പറയാണ്, ദാവീദ് പറയാണ്, One thing I have asked for the Lord, and that is my desire. എന്റെ ഹൃദയത്തിലെ ആഗ്രഹവും ഞാൻ ചോദിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്. ഒരു കാര്യം അവിടെ പറയുകയാണ്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഡിസയർ ദൈവം നോക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നത് ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഫോളോ ചെയ്യാനായിട്ടാകണമെങ്കിൽ ദൈവം അതിലേക്ക് തന്നെ നമുക്ക് കടത്തും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഈ 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ് അതിന്റെ 6-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടിട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഇംഗ്ലീഷിൽ കാണാം, ദെയർഫോർ വി ഹാവ് വൺ അംബിഷൻ whether at home or absent, to be pleasing to him. അതെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. നമ്മുടെ റിയൽ ആഗ്രഹം എന്താണെന്ന് ദൈവം നോക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ റിയൽ ആഗ്രഹം ദൈവത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് ദൈവം കാണിച്ചു തരികയാണ്. ദൈവം പറയാണ്, ദൈവത്തിന്റെ ഇൻട്രസ്റ്റ് ഇതാണ്. ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും പറ്റിയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. ഓരോരുത്തരെ പറ്റിയും ദൈവത്തിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വലി. ആ ഇൻട്രസ്റ്റ് നമുക്ക് ദൈവത്തിന്റെ റിയൽ ആയിട്ടുള്ള ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാന്നുള്ളത്, ഇൻഡിവിജ്വലി എന്താണെന്നുള്ളത് ദൈവത്തിന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇതെന്ത് സംഭവിക്കുന്ന പറയാം, നമ്മുടെ ഇൻട്രസ്റ്റ് അതിന് വിരോധമായി വരുമ്പോൾ അത് നമുക്ക് ക്രൂശാണ്. ആ ക്രൂശിൽ നമ്മൾ കർത്താവിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മുടെ ഇൻട്രസ്റ്റിനെ വിട്ടുകളയാൻ തയ്യാറാവുകയാണെങ്കിൽ, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുക, തന്റെ ജീവനെ കളയാൻ തയ്യാറാവുകയാണെങ്കിൽ, അത് നമ്മൾ വിട്ടുകളയാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ, കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ റിയൽ റെസ്റ്റിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും. നമുക്ക് കർത്താവിനോട് കൂടിയുള്ള ആ റിയൽ റെസ്റ്റ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മൾ ചിലപ്പോൾ ഇത് പറഞ്ഞേക്കാം, ഇത് ഇമ്പോസിബിൾ ആണ്, ഇങ്ങനെയുള്ളൊരു ലൈഫ് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, ദൈവനും പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എങ്ങനെയാണെന്നുള്ളത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെല്ലാം കൂടി നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവരിൽ പ്രസാദിച്ചില്ല. എബ്രായ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവരിൽ പ്രസാദിച്ചില്ല. കൊരിന്ത്യ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ദൈവം അവരിൽ പ്രസാദിച്ചില്ല. അതിന്റെ പ്രസാദിക്കാതിന്റെ കാരണം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ അംബീഷൻസ്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്ലാനുകളെല്ലാം അവർ വിട്ടുകളയാൻ തയ്യാറായില്ല. അത് വെച്ചുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി ക്രേവ് ചെയ്തു, ദൈവം അവർക്കത് കൊടുത്തു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ആകെപ്പാടെ ഒരൊറ്റ അംബീഷനേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം, ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് പ്രസാദിപ്പിക്കണം. അത് എബ്രായ ലേഖനത്തിൽ വെച്ച് പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയും. ഇതിനെന്താണ് നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത്? 1-ാമത്തെ കാര്യം നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നത്, നമ്മൾ ക്രൂസിൽ കർത്താവ് യഥാർത്ഥത്തിൽ ഇതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വർക്കും ചെയ്തു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്ത, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ ഹൃദയം കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്നും കർത്താവ് നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഡെലിവറി ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ വെച്ച് കഴിയും. അതാണ് ദൈവനം പഠിപ്പിക്കുന്നത്, അതിന് കഴിയും എന്നുള്ളതാണ് ദൈവനം പഠിപ്പിക്കുന്നത്. അന്നേരം അതിന് കഴിയുകയില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിശ്വാസമാണ് പറയുന്നത്. അതേ അവിശ്വാസം കൊണ്ടാണ് അവർക്ക് ദൈവത്തിന്റെ വിശ്രമത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത്. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അന്നേരം എന്താണ് അവിശ്വാസം? ദൈവം ക്രൂശിൽ ചെയ്ത ഒരു കാര്യത്തെ ആദ്യം വിശ്വസിക്കുക, അടുത്തതായിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക, 3-ാമത് കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞത്. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമുക്ക് കർത്താവിന്റെ റെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നോട് ചേർന്ന് എന്നോട് പഠിപ്പിൻ. 11-ാമത്തെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം വീണ്ടും ഒന്നുകൂടെ വായിക്കാം. മത്തായി അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ അവിടെ പറയാണ്, ഞാൻ സൗമ്യതയും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. കർത്താവ് പറയാണ്, കർത്താവിനോട് ചേർന്ന് കർത്താവിന് പഠിപ്പിക്കാൻ കഴിയും. എന്ത് പഠിപ്പിക്കാൻ കഴിയും? കർത്താവിന്റെ ഇഷ്ടങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും, കർത്താവിന്റെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും, കർത്താവിന്റെ ഹൃദയത്തിലെ പദ്ധതികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയും. അത് മനസ്സിലാക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, കർത്താവ് ഇത് ദൈവം എന്നിൽ ചെയ്തെടുക്കാൻ കർത്താവിന് കഴിയും. അതാണ് ഫിലിപ്പിയിലെഴുതി പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ കർത്താവിന്റെ വരവോളം അത് നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ കൂടി കർത്താവിന് ഇത് ചെയ്യാൻ കഴിയുമെന്നും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞുവെന്നും നമുക്കത് ചെയ്യാൻ, നമ്മളിൽ കൂടി ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നതാണ് യഥാർത്ഥമുള്ള വിശ്വാസം. അതിന് പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞിരിക്കുകയാണ് നമുക്കിതിന്റെ റിയൽ ഡിസയേഴ്സ് നമ്മുടേതെന്താണ്. നമ്മൾ ചെയ്യാൻ നോക്കുന്നു, ദൈവം എന്താണ്, നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണ് റിയലി ആയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്ലാനുകളും പദ്ധതികളും എല്ലാം ഉണ്ടായിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ, അങ്ങനെയുള്ളവർക്കത് കഴിയുകയില്ല. ദൈവം അനങ്ങളുടെ വാഗ്ദത്വം കൊടുക്കുന്നില്ല. എന്നിട്ട് ഇത് അതുകൊണ്ടാണ് കർത്താവ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒരാൾ ദൈവത്തെ കർത്താവിനെ ഫോളോ ചെയ്യാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യണമെന്നത് മുമ്പേ പറയുക, ഇതാണ് കർത്താവ് വെച്ചിരിക്കുന്ന വഴി. ഇതല്ലാതെ ഇതിനെ വിശാലമാക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഇത് ഈ ഫിലിപ്പിലേഖനത്തിലേക്ക് വരാം. ഫിലിപ്പിലേഖനത്തിൽ കർത്താവ് പൗലോസ് ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 21 വാക്യം വരെയുള്ള വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്ന പൗലോസിന്റെ ഡിസയർ, പൗലോസ് കൊരിന്ത്യരിൽ പറഞ്ഞു, കർത്താവ് പൗലോസ് പറയാണ്, ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പൗലോസ് അതേ കാര്യം തന്നെ, കർത്താവിന്റെ പൗലോസിന്റെ അതേ ഹൃദയത്തിലെ ഡിസയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുള്ള വിശ്വാസ നിമിത്തം ദൈവം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇതിനെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അന്നേരം പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ക്ലിയറായിരുന്നു, പൗലോസിന്റെ ഹൃദയത്തിലെ ഡിസയർ ക്ലിയറായിരുന്നു. പൗലോസിന്റെ ഹൃദയത്തിലെ ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് കൂടി ഇരിക്കണം, കർത്താവിന്റെ നീതി അനുഭവിക്കണം, കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെടണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയണം. ഇതായിരുന്നു പൗലോസിന്റെ ഡിസയർ. എന്നിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ലഭിച്ചു കഴിഞ്ഞു എന്നോ എന്ന് പറഞ്ഞാൽ പൗലോസിന് ഇതെല്ലാം ലഭിച്ചു എന്നോ, പൗലോസ് പെർഫെക്റ്റ് ആയി എന്നല്ല പറയുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. പൗലോസ് പറയാണ്, എനിക്കിതൊന്നും പൂർണ്ണമായിട്ടില്ല, പക്ഷെ ഞാനൊരു കാര്യം, എനിക്ക് എന്റെ മനസ്സിലൊരു കാര്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കത് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. കർത്താവിനോടെ മരണത്തിന്റെയും എന്നോട് അനുരൂപപ്പെട്ട് കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ഇതിനെ പിന്തുടരുകയാണ്, ഞാൻ ഫോളോയിങ്, ഞാൻ മുമ്പോട്ട് ഓടുകയാണ്, ഞാൻ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട്. എന്താണ് ആ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നു. നമ്മുടെ സങ്കീർത്തനത്തിൽ ആസാഫ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്നാണ് എന്റെ ഡിസയർ. പൗലോസ് പറയുന്ന ഒന്നാണ് എന്റെ അംബിഷൻ. പൗലോസ് കൂടെ പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു. നേരെ ഞാനൊരു കാര്യം പറയാൻ പറ്റും, ഇവരുടെ എല്ലാം ലക്ഷ്യം ക്ലിയറായിരുന്നു, അവരുടെ ആഗ്രഹം ക്ലിയറായിരുന്നു, ഇവരുടെ അംബിഷൻ ക്ലിയറായിരുന്നു. ഒറ്റ കാര്യമാണ് ഇവരുടെ ആഗ്രഹം, ഒറ്റ കാര്യം, രണ്ട് കാര്യമില്ല, 3 കാര്യമില്ല, 10 കാര്യമില്ല, ഒറ്റ കാര്യം മാത്രം. എന്താണ്? കർത്താവിന്റെ ഇൻട്രസ്റ്റ് ചെയ്യണം, കർത്താവിന്റെ അനുരൂപണം. ഈ ഒരു ആഗ്രഹമാണ് ഇവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. എല്ലാ വിശ്വാസിയുടെ ജീവിതം, കർത്താവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരൊരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുകയാണ്. അതാണ് ഇവരുടെ ജീവിതം. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഇൻട്രസ്റ്റ് കടന്നുവരും, ഇവരുടെ ആഗ്രഹങ്ങൾ കടന്നുവരും, ഇവരുടെ പ്ലാനുകൾ കടന്നുവരും, ഇവരുടെ ആഗ്രഹങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കടന്നുവരും. അവരുടെ ജോലിയായിരിക്കാം, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം, വീടായിരിക്കാം, വിവാഹമായിരിക്കാം, അനേക ഇൻട്രസ്റ്റ് കടന്നുവരും. ഭാര്യയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭർത്താവ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കടന്നു വരുമ്പോൾ ഇവരുടെ ലക്ഷ്യം ഇവരിതേ കാര്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുകയാണ്. അങ്ങനെയുള്ളവരെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെ താഴേക്ക് പറയാണ്, 17-ാമത്തെ ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പുവിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അന്നേരം പൗലോസ് പറയാണ്, പൗലോസ് ഇതാണ് മാതൃക വെച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഈ മാതൃക എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല. പൗലോസ് പറയാണ്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല, ഞാൻ തികഞ്ഞവനായിട്ടില്ല, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാണ്, ഞാൻ മുമ്പോട്ട് ഓടുകയാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ ഈ വഴിയിൽ കൂടി മുമ്പോട്ട് പോകണം. പൗലോസ് പറയാണ്, ഞാൻ ആ വഴിയിൽ കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, അടുത്ത വാക്യത്തിൽ പറയാണ്, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കൊടുക്കൊള്ളു. നേരെ പൗലോസ് പറയാണ് യു ഫോളോ മീ. നമ്മൾക്കൊരു സംശയം വരാറുള്ളത് ഈ ഫോളോ മീ എന്ന് പറയാൻ കഴിയുന്ന ആർക്കാണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഫോളോ മീ എന്ന് പറയാൻ കഴിയുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ള ഒറ്റ ഒരാൾക്കും ഫോളോ മീ എന്ന് പറയാൻ കഴിയത്തില്ല. യേശുക്രിസ്തു പറയാനായിട്ട് കഴിയും. യേശുക്രിസ്തു ഒഴിച്ച് ഒരു വ്യക്തി എന്നെ അനുഗമിപ്പിൻ എന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ, ആ വ്യക്തി കർത്താവിനെ ഇൻട്രസ്റ്റ് എടുത്ത് കർത്താവിന്റെ പുറകെ ഫോളോ ചെയ്യുന്നവനായിരിക്കും, അത്രയേ ഉള്ളൂ. ആ വ്യക്തി പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാരുമില്ല. എന്നാൽ പൗലോസ് പറയാണ് ഇങ്ങനെ ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇതേ മാതൃക ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്ന ആൾക്കാരുമുണ്ട്, അവരെയും കൊടുക്കൊള്ളു. എന്നിട്ട് പറയാണ് ദേർ ഇസ് എൻ അതർ, വേറൊരു ആൾക്കാരുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂസിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ ഫോളോ മീ എന്ന് പറയാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും കഴിയണം, ഏതൊരാൾക്കും. അത് ചർച്ചിലെ എൽഡേഴ്സിന് മാത്രമുള്ള കാര്യമല്ല, ചർച്ചിലെ എൽഡേഴ്സിന് പറയാൻ കഴിയണം. നിങ്ങൾ ഒരു കുടുംബത്തിലെ ഭർത്താവാണെങ്കിൽ ഭർത്താവ് നിങ്ങൾ ഭാര്യയെടുത്ത് പറയാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതുപോലെ എന്നെ അനുഗമിക്കുമെന്ന് പറയാൻ കഴിയണം. നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പറയാൻ കഴിയണം, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ അനുഗമിപ്പെന്ന് പറയാൻ കഴിയണം. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളുടെ പറയാൻ കഴിയണം. ഇതിന് ആകെപ്പാടെ ഉള്ള ഒറ്റ ഒരു റിക്വയർമെന്റേ ഉള്ളൂ, ഒറ്റ റിക്വയർമെന്റ്. എന്താന്ന് പറയുക, ഒറ്റ റിക്വയർമെന്റ്, ഒറ്റ റിക്വയർമെന്റേ ഉള്ളൂ, നിങ്ങൾ കർത്താവിന് വഴി നടക്കുന്നവരായിരിക്കണം. നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കുറവുകളുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കർത്താവിനെ ഫോളോ ചെയ്യുന്നതാണ് എങ്കിൽ നിങ്ങൾക്കിത് പറയാൻ കഴിയും, നിങ്ങൾക്കത് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു വ്യക്തി എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയാണ്, അവർ ക്രൂശിന്റെ ശത്രുക്കളാണ്. കാരണം അവരുടെ നടപ്പില്ല, രണ്ട് നടപ്പിനെ പറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മേളിൽ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവൻ എന്നൊരു പറഞ്ഞിട്ട് പറയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയണം ഇവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ പറയാണ് അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞാൽ ഈ രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവുന്നത് ഇവിടെയാണ്. എന്താണെന്നറിയാമോ, ദൈവത്തിന്റെ ഇൻട്രസ്റ്റും മനുഷ്യന്റെ ഇൻട്രസ്റ്റും കൂടെ കോൺഫ്ലിക്ട് വരുന്നു. അതാണ് കർത്താവ് ആദ്യമേ പറഞ്ഞത്, ക്രൂശിൽ നമ്മൾ നമ്മുടെ എല്ലാ ഇൻട്രസ്റ്റുകളെയും വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ദൈവം നമ്മൾ കൂടി ഈ കാര്യം ചെയ്തെടുക്കും. നമ്മളുടെ ഇൻട്രസ്റ്റ് നമ്മൾ കർത്താവിന്റെ അടുത്ത് പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം ഇരിക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് നമ്മൾ, അതുകൊണ്ടാണ് പൗലോസ് അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, കർത്താവേ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് എന്നെ എന്റെ നിലവുകളെ ശോധന ചെയ്യണമേ, വ്യസനത്തിനുള്ള മാർഗം എനിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കും. കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് ശോധന ചെയ്യുക. നമുക്ക് പ്ലാനുകളുണ്ടോ? ഈ ഭൂമിയിൽ പദ്ധതികളുണ്ടോ? ഈ ഭൂമിയിൽ പ്ലാനുകളും പദ്ധതികളും എല്ലാം നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് അതിന്റെ പുറകെ ഓടുകയാണെങ്കിൽ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതേസമയം കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ, കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് വയ്ക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളെയും ദൈവം നമുക്ക് തരികയും ചെയ്യും, നമ്മുടെ ആവശ്യം നടത്തുകയും ചെയ്യും, കർത്താവ് വഴിയിൽ കൂടി നമ്മൾ നടക്കാനായിട്ട് സമ്മതിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 26 മുതൽ 28 വരെ വാക്യങ്ങൾ. അതിന് മേളത്തെ വാക്യം മുതൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവൻ പറഞ്ഞത് 23-ാമത്തെ വാക്യം, അവൻ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകൂ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേത് എത്ര കരുതുന്നു എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട്, ഒരുവൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, തന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അടുത്ത വാക്യം പറയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? നമ്മളിത് സാധാരണ ആരുടെ പറയുന്ന അറിയാമോ? ഇത് അവിശ്വാസികളുടെ പറയുന്നത്. അവിശ്വാസികളുടെ അടുത്ത് പറയുന്ന ഒരു വാക്യമാണ്, നീ സർവ്വലോകവും നേടിയിട്ട് നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന കോണ്ടക്സ്റ്റ് കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഇച്ഛിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് പറയുകയാണ്, അവൻ സ്വന്തം ജീവനെ ഈ ഭൂമിയിൽ വെച്ച് പ്രിസേർവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഭൂമിയിലെ ഇൻട്രസ്റ്റുകളുടെ പുറകെ ഓടിയാൽ, അവന്റെ ലക്ഷ്യം ഈ ഭൂമിയിലെ എന്തെങ്കിലും കാര്യങ്ങളാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവൻ ഇതെല്ലാം ലഭിച്ചാൽ അവൻ എന്ത് പ്രയോജനമാണ് കർത്താവ് ഉപയോഗിക്കുന്നത്? നമ്മൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ മക്കളുടെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞു, കാരണം ദൈവം അവരാഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു. അവരാഗ്രഹിച്ച എല്ലാം അവർക്ക് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ ഹൃദയത്തിൽ അവർ ക്രേവ് ചെയ്ത എല്ലാം അവർക്ക് കൊടുത്തു. അവർ ദൈവത്തിന്റെ നിത്യതയിൽ, ദൈവത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ അവരെത്തിയതുമില്ല. അതേ ഒരു കാര്യത്തിൽ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിട്ട്, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ടും എന്താണ്, തന്റെ ജീവനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, അവന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുപടി കൊടുക്കും? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, കർത്താവ് നമ്മുടെ അടുത്ത്, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം കർത്താവ് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ, കർത്താവിന് പറയാനായിട്ട് കഴിയാണ്, നീ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഇറങ്ങി, നീ ആഗ്രഹിച്ചത് മുഴുവൻ നിനക്ക് ഞാൻ തന്നു. നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നമുക്ക് വീട് വേണമെന്നോ ആഗ്രഹമുണ്ടായിരുന്നു, കാർ വേണമെന്നോ ആഗ്രഹമുണ്ടായിരുന്നു, ജോലി വേണമെന്നോ ആഗ്രഹമുണ്ടായിരുന്നു, ഭാര്യ മക്കൾ ഇതെല്ലാം നമുക്ക് തന്നു. കർത്താവ് പക്ഷേ പറയുകയാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ, ആ വാക്യ അത് ഇതുമായിട്ട് ഒന്ന് ചേർത്തുനിന്ന് വായിച്ചു വയ്ക്കുക. മനുഷ്യൻ, കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ദൈവം അവനിൽ പ്രസാദിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അവന് എന്ത് പ്രയോജനം? അതേസമയം കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഇറങ്ങി, നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു, വിശ്വാസത്താൽ കർത്താവ് നമ്മുടെ അടുത്ത് പറയാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഭൂമിയിൽ നമുക്കൊന്നും ഇല്ലെങ്കിലും നമുക്കതൊരു നഷ്ടമല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഈ കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നോ ലഭിക്കുമെന്നോ അല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ റിയൽ ആയിട്ടും കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അല്ല എങ്കിൽ, നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, കർത്താവിന്റെ ഇൻട്രസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നില്ല എങ്കിൽ, കർത്താവ് പറയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുപടി കൊടുക്കും? അടുത്ത വാക്കും പറയാണ്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. ഇതേ കാര്യം തന്നെ ഫിലിപ്പ് ലേഖനത്തിൽ തുടർന്ന് വരുമ്പോൾ പറയുന്നുണ്ട്. അഴുകി വയ്ക്കാം ഫിലിപ്പ് ലേഖനത്തിൽ ആ വാക്യത്തിന്റെ തുടർച്ചയായിട്ട്. ഫിലിപ്പ് ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ 19-ാമത്തെ വാക്യം, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു, നമ്മുടെ പൌരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മൂന്നാമതൊരു രൂപാന്തരം നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം നടക്കാൻ പോകും. ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പിണ്ടിഞ്ഞിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ആത്മാവ് അപ്പോൾ തന്നെ രൂപാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അവന്റെ മനസ്സ്, അവന്റെ ഇൻട്രസ്റ്റുകൾ, അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ താൽപര്യങ്ങൾ എല്ലാം അപ്പോഴും ദൈവത്തോട് കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ദൈവത്തിന്റെ ഇൻട്രസ്റ്റിന് ഓപ്പോസിറ്റ് ആണായിട്ടിരിക്കുന്നത്. എന്നാൽ ക്രൂസ് എടുത്തുകൊണ്ട് ഒരു വ്യക്തി കർത്താവിനെ ഓരോ ദിവസവും അനുഗമിക്കുമ്പോൾ, കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഒറ്റ ഇൻട്രസ്റ്റിൽ അവൻ മുമ്പോട്ട് ഓടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവന്റെ മനസ്സും രൂപാന്തരപ്പെടുന്നു. അവന്റെ മനസ്സ്, ഈ ലോകത്തിന് അനുരൂപമായിരുന്ന മനസ്സ്, പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന മനസ്സ് രൂപാന്തരപ്പെട്ട് ഗ്രാജുവലി കർത്താവിന് അനുഭവമായിട്ട് അനുരൂപപ്പെടുന്നു. അവസാനം എന്ത് സംഭവിക്കുന്ന അറിയാമോ? കർത്താവ് വരുമ്പോൾ അവന്റെ ശരീരവും രൂപാന്തരപ്പെട്ട് അവൻ കർത്താവിന്റെ സന്നിധിക്ക് പോകുന്നു, കർത്താവ് അവന് പ്രതിഫലവും കൊടുക്കുന്നു. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലും വായിച്ചു കഴിയുമ്പോൾ വായിക്കുന്നത്. കൊരിന്ത്യ ലേഖനം നമ്മൾ നേരത്തെ വായിച്ച വാക്യം, അതിന്റെ 2 കൊരിന്ത്യർ, അതിൽ പറയാണ്, എന്റെ ആഗ്രഹം ഇതാണെന്ന് പൗലോസ് പറയുമ്പോൾ അവൾ പറയാണ്, അതുകൊണ്ട് അതിന്റെ 8-9 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവനാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുന്നത് ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം അവർ പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പേ വെളിപ്പെടേണ്ടത്. അദ്ദേഹം അറിയുവാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. ഞാൻ എന്റെ വാക്കേട് നിർത്തട്ടെ. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ മുഖമേറ്റ് കർത്താവിനോട് പഠിക്കാനായിട്ടാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് നാം തീരുമാനിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ ഇൻട്രസ്റ്റ് ആണ്, ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, കർത്താവിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, കർത്താവിനാണ് വിശ്വാസത്തോടുകൂടി നമുക്ക് കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കുന്നവരാകാനായിട്ട് കഴിയും, കർത്താവിന്റെ ഇഷ്ടം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് കർത്താവുമായിട്ടുള്ള സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് കഴിയും. അതോടുകൂടി കർത്താവിന്റെ വരവെങ്കിൽ രൂപാന്തരപ്പെട്ട് കർത്താവുമായിട്ടുള്ള നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ട്